ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. താനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയിനെ നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ലജ്ജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തുമോക്ഷിക്കുന്നു. നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച ദുരിതി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ല. താനും നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ, നിന്റെ വചന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വായുടെ സമേതാദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനെല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാരെനിക്ക് കണി വെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ നീക്കു ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളോ എന്നെ വിട്ടകന്നു പോകുവീൻ. ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവീൻ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയും ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളെ ഞാൻ നിരന്തരം രസിക്കും. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെ നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്കിലുള്ള ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതി ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത്. എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളൊന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എന്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കയാൽ ഞാൻ എന്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേട് എന്നെ ഭരിക്കരുത്. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായികൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാകുന്നു, നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നതുകൊണ്ട് എന്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയനെ അത് പ്രിയമാകുന്നു. ഞാൻ അല്പനം നിന്നതിനുമാകുന്നു, എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായ പ്രമാണം സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമല്ലേണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദൈക്ക് തക്കവണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു, നിന്റെ ന്യായ പ്രമാണത്തോടെ അവർ അകന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു, നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ടു തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു, നിന്റെ ന്യായ പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ വൈരികളും വളരെയാകുന്നു, എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ടു വ്യസനിച്ചു, അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ടു. യഹോവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഫോഷ്ക്ക് പകച്ച് വെറുക്കുന്നു. നിന്റെ ന്യായ പ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വെക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. യഹോവേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാവട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എന്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാവട്ടെ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എന്റെ അധരങ്ങൾ സ്തുതി ഒഴിക്കട്ടെ. നിന്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കാൽ എന്റെ നാവ് നിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമേ, ഞാൻ നിന്റെ കൽപ്പനകളെ മറക്കുന്നില്ല. എന്റെ കഷ്ടതയെ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമള്ളുകയും ചെയ്തു. യഹോവയെ, വ്യാജമുള്ള അതിരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിനക്ക് എന്തുവരും? നിനക്ക് ഇനി എന്ത് കിട്ടും? വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ. ഞാൻ മേശയ്ക്ക് പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങൾ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. ഞാൻ സമാധാന പ്രിയനാവുന്നു, ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല, ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ. ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളോവേ, നിങ്കിലേക്ക് ഞാൻ എന്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്നെ സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖ്യന്മാരുടെ പരിഹാസവും അഹങ്കാരിയുടെ നിന്നെ സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാറിക്കുമോർ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഏക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ് വജ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചോർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പകൽക്കാടും കൂടെ അനുഗ്രഹീതമായ ബുധനാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി കർത്തൃസന്നിധിയിലായിരിക്കാൻ നമ്മളെ വിളിച്ച് മാറ്റിയ ദൈവത്തെ നമുക്ക് ഭക്തിയോടെ ആരാധിക്കുകയും ഈ അവസരം തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യാം. ദൈവം ബാഗെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഈ കൂട്ടായ്മ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിർമ്മല മനോഭാവത്തോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം നമ്മൾ അതിന്റെ സ്പർശനവും കൃപയും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മായിരിക്കുന്ന സ്ഥാനത്ത് അത് എവിടെയായിരുന്നാലും ദൈവഭയത്തോടും ദൈവാശ്രമോഹത്തോടും ഇരിപ്പാലും നമ്മുടെ ബാഹ്യ നയനങ്ങളെ അടച്ചുകൊണ്ട് ആതിരുകണ്ണികളെ തുറക്കുമ്പോൾ ദൈവ സാന്നിധ്യവാദം തിരിച്ചറിഞ്ഞ് സത്യമായും ഞാൻ കർത്തൃ സന്നിധിയിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ശുശ്രൂഷയിലെ പങ്കാളികളാകുവാൻ ദൈവമേ അവരുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സ്പർശിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേരാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും ഇതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെയും അവരുടെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ബാലിനുകൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമരച്ചൻ, അതുപോലെ തന്നെ ബി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ വലിയ റോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെയും ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി പരിലസിക്കുവാൻ ദൈവത്തിന്റെ കൃപ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ഗീതം, സ്നേഹപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന ഗീതം. സ്നേഹപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ജീവനുമെന്നെ
സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതീ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. രാജ്യങ്ങളും കൃപ നിറഞ്ഞ അറിയുമേ നിനക്ക് സമാധാനം.
അനുഗ്രഹങ്ങളും കരുണയിലുണ്ടല്ലോ നമ്മൾ ചിരിപ്പെടുമാറാമേ.
രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ എവിടെ കൂടിയിരിക്കുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് അല്ലിച്ചതിനായ കർത്താവേ, നിന്റെ ദിവ്യസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ സുഗതവർദ്ധനവിനും ഭവനങ്ങളുടെ ഐശ്വര്യത്തിനും ഇടവകയുടെ പുരോഗതിക്കും
ഐക്യത്തിനും
ഈ സമ്മേളനം ഒരു മുഖാന്തരമായി തീരണമേ. വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലുമുള്ള ധാരണ വർദ്ധിക്കുന്നതിനും കൂടുതൽ സഹകരണം ഉണ്ടാകുന്നതിനും നീ സഹായിക്കണമേ. ഒരു ശരീരത്തെ അവയവങ്ങൾ പോലെ പരസ്പരം സഹായിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഞങ്ങൾക്ക് സംഗതിയാകണമേ. സുഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. അനാഥരെയും വിധവകളെയും പോറ്റി പുലർത്തേണമേ. ഇവിടെ ഉദ്ഘോഷിക്കപ്പെടുന്ന നിന്റെ തിരുവചനം ഞങ്ങളുടെ ജീവിതയാത്രയിൽ കാലിന് പ്രകാശമായി ഭവിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്നെയും നിന്റെ പിതാവിനെയും പരിസ്ഥിതിയും ഇപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതിക്കാൻ സ്തുതിക്കുകയും ജീവാ മാറാകണമേ.
ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, സമ്പൂജ്യരായ മാതാപിതാക്കളെ, വീണ്ടും അനുഗ്രഹീതമായ ഈ ദിനം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ദൈവസന്നിധിയിലായിരിക്കാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ജീവിതത്തിന്റെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളായി പല്ലസിക്കുവാൻ രൂപാന്തരപ്പെടുവാൻ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കാം. ലോകം ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലൊക്കെ നടന്നു പോകുമ്പോഴും നാം ഈ നല്ലവരായതുകൊണ്ടോ വിശുദ്ധരായതുകൊണ്ടോ ശ്രേഷ്ഠരായതുകൊണ്ടോന്നുമല്ല, എങ്കിലും തമ്പുരാന്റെ കരുണയാണ് ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച ശാന്തമായി അവന്റെ സന്നിധിയിൽ എടുത്തു വന്ന കഴിഞ്ഞ ദിനങ്ങളിലും അല്ലെങ്കിൽ ജീവിതത്തിലെ നിമിഷങ്ങളും തമ്പുരാൻ ചെയ്ത വലിയ നന്മയെ വളരെ സ്നേഹത്തോട് അല്ലെങ്കിൽ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അങ്ങനെ ആരാധിപ്പാനൊക്കെ ലഭ്യമായ ഈ നിമിഷം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ കൽപ്പനകൾ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആകമാനം ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണ് ദൈവം നിന്റെ കൽപ്പനകളെ വിട്ടുമാറി ജീവിക്കാൻ എനിക്ക് ഇടവരരുത്. ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ ദൈവകൽപ്പനകളെ മറുതലിച്ചു പോകത്തക്കവണ്ണമുള്ള സാധ്യതകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫ്ലുവൻസൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനവധി ഉണ്ടാകും. ഒരുപക്ഷെ അത് എന്തെങ്കിലും പ്രലോഭനങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങളുടെ രൂപത്തിലോ ഒക്കെ ദൈവകൽപ്പനകളെ മാറിക്കൊണ്ടു പോകാനായിട്ട് നമ്മെ ഈ ലോകം പ്രേരിപ്പിക്കുമ്പോഴും ദൈവത്തോട് നമുക്ക് തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം, ദൈവമേ ഏത് പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടുത്തെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നടന്ന് അങ്ങനെ മറക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകരുതേ. ഓരോ ദിവസവും അങ്ങ് പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പരുവപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ, അവിടുന്ന് സ്പർശിക്കണമേ. അത് നിരന്തരം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാനുള്ള ഒരു ഒരു പിതാവ് എന്ന് പറയുന്നത് സ്വർണനാമകാരനായ മാർ ഇവാനിയോസിന്റെ ഓർമ്മയാണ്. ഇന്നത്തെ ദിവസം 13-ാം തീയതി സഭയുടെ ഏറ്റവും പ്രതിബന്ധം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ 2, 3, 4, 5 നൂറ്റാണ്ടുകളിലൊക്കെ സഭ അതിന്റെ വളർച്ചയിൽ ഏറ്റവും ഒരു ശിശുക്കളുടെ വളർച്ച പോലെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തു സുവിശേഷങ്ങളൊക്കെ ഇങ്ങനെ പടർന്നു പന്തലിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനെ അടിച്ചമർത്തുവാൻ തക്കവണ്ണം ബാക്കി ശക്തികളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സഭയുടെ പീഡനമൊക്കെ ഏൽക്കേണ്ടി വരുന്ന ഒരു അവസരത്തിലാണ് മാർ ഇവാനിയോസിന്റെ സുന്ദരമായ പ്രസംഗങ്ങളും ഗീതങ്ങളും ഒക്കെ അനേകർക്ക് ആകർഷാവുകയും ക്രിസ്തു മാർഗം സ്വീകരിക്കത്തക്കവണ്ണം ദൈവം അദ്ദേഹത്തിന്റെ നാമം ഉപയോഗിക്കുകയും ചെയ്തത്. പലപ്പോഴും ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴേ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, പീഡനങ്ങളും അത് ക്രിസ്തു വിശ്വാസത്തെ അടിച്ചമർത്തക്കത്തക്കവണ്ണം ബാഹ്യ ശക്തികൾ ഒരുപാട് പ്രേരണ ചെലുത്തുമ്പോഴൊക്കെയും ദൈവം ചില മനുഷ്യരെ ഉയർത്തും. ആ ഒരു മറ്റ അതുപോലെയുള്ള ചില ഏതാനും അങ്കുലി പരിമിതമായ ആളുകളുടെ ആളുകൾ മാത്രമല്ല ഒരു വലിയ സമൂഹത്തെ മുഴുവൻ നിശബ്ദരാക്കുവാനും ക്രിസ്തുവൻ നാമം ഉയർത്തി കാണിക്കുവാനായിട്ട് അങ്ങനെ ക്രിസ്തുവൻ നാമം ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു ശ്രേഷ്ഠ മഹാൻ വ്യക്തിയാണ് മാർ ഇവാനിയോസ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും വാക്കുകളും ഒക്കെ പ്രത്യേകിച്ച് വളരെ ഉയർന്ന ദൈവശാസ്ത്ര വിചിന്തനങ്ങളൊക്കെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ആകർഷണമുള്ള തലത്തിലൊക്കെ ഗീതങ്ങളിൽ കൂടി പ്രസംഗങ്ങളിൽ കൂടിയൊക്കെ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൗരസ്ത്യ സഭകളൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള പിതാവായിട്ടാണ് മാർ ഇവാനിയോസിനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ തക്ഷ ശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന ഈ സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് മാത്രമൊന്നും വന്ന് നമ്മുടെ സഭ ഈ പിതാക്കന്മാരെയൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ മധ്യസ്ഥത അനുഗ്രഹം നമുക്കുണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ സമയത്ത് സ്വർണനാമകാരനായ മറിവാനിയർ കോൾഡക്കൻ എന്ന സഭ ആദരിക്കുന്ന മഹാപരിശുദ്ധനെ ഈ സമയത്ത് സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്ധ്യ റോയി അച്ഛനാണ്. ഇതൊക്കെ റോയ് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയിലെ അച്ഛന്റെ സാന്നിധ്യം പല പ്രാവശ്യം 2 ആഴ്ച മുമ്പ് പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിച്ചതാണ് ഫിലിപ്പ് മാത്യു അച്ഛൻ. അച്ഛൻ കൊട്ടാരക്കര പുനലൂർ ഡയസിലെ ഒരു വൈദികനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനെ പരിചയപ്പെടുത്തിയപ്പോൾ അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മദ്രാസന സെക്രട്ടറിയായിട്ടും പ്രത്യേകിച്ച് മദ്രാസനത്തിന്റെ പുതിയ മദ്രാസനത്തിന്റെ പുതിയ അരമനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ ആത്മാർത്ഥതയും ഒക്കെ ആ മദ്രാസനം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വീണ്ടും അമേരിക്കയിൽ സന്ദർശനത്തിനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ കടന്നു വന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹത്തോട് സ്വാഗതം ചെയ്തു. ഈ പ്രാർത്ഥനയിലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകണം ആവശ്യപ്പെട്ടപ്പോഴും വീണ്ടും ഒരു വഴിയും കൂടാതെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം അച്ഛൻ മനസ്സ് കാണിച്ചതിൽ അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിൽ നിന്ന് ഒരു ഗീതം ആരംഭിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട റോയി അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
219-ാം ഗീതം എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തന്നകൾക്കായി സ്തുതിക്കാമെന്നുള്ള ഗീതം. എന്നുള്ളമേ സ്തുതിക്കരനെ തന്നകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്ന്
ോ ചോറന്നു എന്നുള്ള കേൾക്കുന്നില്ല, ഹെഡ്ഫോൺ മാറ്റിക്കാശ് അല്ല പ്രശ്നം.
Thank you.
ഹലോ ഹലോ സാർ, കേൾക്കാൻ പറ്റത്തില്ലല്ലോ സാർ.
കേക്കുന്നില്ല, ഞാൻ ഈ ഫോൺ തരാം.
പാട്ടിനോട് പാട്ടായിട്ടില്ല. ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള ഗീതത്തിന്റെ ഒരു നാല് ലൈൻ പാടും. ദൈവകൃപയിൽ ഞാൻ
ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരിക്കലൂടെ ഈ ഓൺലൈൻ പ്രയറിൽ സംബന്ധിക്കാനായിട്ട് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് തിമൊഥായിയുടെ സുവിശേഷം 19 അധ്യായത്തിലെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. യേശു തമ്പുരാന്റെ അടുക്കൽ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് കടന്നു വന്ന ഒരു യുവാവ് വളരെ നിരാശയോടെ മടങ്ങിപ്പോകുന്ന ചിത്രമാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അനേക പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട അനേക ധ്യാനചിന്തകളൊക്കെ നാം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദീർഘമായ ആമുഖങ്ങളൊന്നും അതിനാവശ്യമില്ല. യേശു തമ്പുരാൻ ഗലീല വിട്ട് യോർദാന്റെ മറുകരയിലേക്ക് വന്ന് പുരുഷാരം അവനോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ കുറെ ചോദ്യങ്ങൾ, അവരുടെ സംശയങ്ങൾ യേശു തമ്പുരാനോട് ചോദിക്കുകയും അങ്ങനോടനുബന്ധമായി യേശു തമ്പുരാന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒരു യുവാവ് നിത്യജീവനെ ആഗ്രഹിച്ചുകൊണ്ട് യേശു തമ്പുരാന്റെ അടുക്കൽ വരികയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. മൂന്ന് സുവിശേഷങ്ങളിലും ഇത് ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള വേദഭാഗമാണ്. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിലും നിത്യജീവനെ കാംക്ഷിച്ചു വന്ന ആളിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഒരിടത്ത് ഒരു പ്രമാണിയെന്നും ഇന്ന് വായിച്ച ഭാഗത്ത് യുവാവെന്നും ഒരുവനെന്നും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും നല്ല പ്രായത്തിലെ നല്ല ഔന്നിത്യമുള്ള ഒരു തലത്തിലായിരുന്ന ഒരു മനുഷ്യൻ യേശുതമ്പുരാന്റെ അടുക്കൽ കടന്നു വന്ന് നിത്യജീവനെ കാംക്ഷിച്ചുകൊണ്ട് വരികയാണ്. ഒരാത്മീയ അഭവമണ്ഡലത്തില് ഒരു മനുഷ്യൻ ആഗ്രഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ് അവന്റെ ജീവിതത്തിലുള്ളത്, നിത്യജീവൻ എന്നുള്ളത്. വളരെയേറെ ശ്രേഷ്ഠമായ അനേക ചിന്തകൾ ഈ വേദഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷേ അവന് കടന്നു പോകുന്നത് വളരെ നിരാശയോടെയാണ് എന്നുള്ളതാണ് വേദഭാഗത്തിന്റെ സമാപനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ വീക്ഷണങ്ങളിലും കാഴ്ചപ്പാടുകളിലും വ്യത്യസ്തമായിരുന്നു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്റെ മാർഗം എന്ന് നമ്മെ പഠിപ്പിക്കാനും ഓർപ്പിക്കാനുമായിട്ടാണ് ഈ വേദഭാഗം വിനിയോഗിക്കുന്നത്. ഇവിടെ നാം കാണുന്നു നിത്യജീവൻ എന്നതിനെ സംബന്ധിച്ച് യോഹന്നാന്റെ 1 ലേഖനം 2 അധ്യായം 25 വാക്യം വായിക്കുമ്പോൾ ഇതാകുന്നു അവൻ നമുക്ക് നൽകിയ വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് നിത്യജീവൻ എന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ തന്നെ 5-6 അധ്യായങ്ങളിലായി എങ്ങനെ നിത്യജീവൻ ലഭിക്കും എന്നതിനെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ വചനം കേട്ട് അവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നാം കാണുന്നു, മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. 54-ാമത്തെ വാക്യം 6-ാം അധ്യായത്തിൽ. അങ്ങനെ വചനം കേൾക്കുന്നവരും വിശ്വസിക്കുന്നവരും കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർക്കും നിത്യജീവനുണ്ട്, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിൽ നിത്യജീവനെ കുറിച്ച് അവൻ ആഗ്രഹിച്ചു വന്നെങ്കിലും യേശുതമ്പുരാൻ അവനോട് പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. 21-ാമത്തെ വാക്യത്തിൽ, തൽപുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കണം. തൽപുണപൂർണതയിലേക്കാണ് യേശുതമ്പുരാൻ അവിടെ ഓർപ്പിക്കുന്നത്. നിത്യജീവൻ എന്നത് രണ്ടു വിധത്തിലുണ്ട് എന്ന് യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നുണ്ട്. തിന്മ ചെയ്തവർ ദണ്ഡവിധിക്കു വേണ്ടി, നന്മ ചെയ്തവർ നിത്യരക്ഷയ്ക്കുമായിട്ട് ഉദ്ദാനം ചെയ്യും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇത് പ്രാപിക്കാനിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ്, അല്ലാതെ ഈ ലോകത്തിലാണ് നിത്യജീവൻ എന്ന് പൂർണ്ണമായി നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. അതിന്റെ പ്രാപ്യമായ ആദ്യ തലം ഭൂമിയിലാണ് എങ്കിലും അതിന്റെ പൂർണ്ണത കാണുന്നത് നിത്യതയിലാണ്. അത് ദൈവം ആർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നവർക്കെല്ലാം അത് ലഭിക്കും എന്നുള്ളതാണ്. അവന്റെ ഇന്റൻഷൻ, അവന്റെ താല്പര്യം, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം വളരെയേറെ സാധൂകരിക്കാവുന്നതും വളരെയധികം അഭിനന്ദനാർഹവുമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ മനുഷ്യൻ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാനായിട്ടുള്ള കാരണം? അങ്ങനെ ഒരു നിത്യജീവൻ എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലേക്ക് വരാം. അനേക ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അനേക ആളുകൾക്കും അങ്ങനെ ഒരു ബോധതലത്തിലേക്ക് വരുന്നില്ല. അവരെല്ലാം അതിൽ നിന്ന് അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ലൗകികതയുടെയും ജഡീകതയുടെയും അധിനിവേശം പല ജീവിതങ്ങളെയും നിർമാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ 2-3 ഉത്തരങ്ങൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാമതായി, വളരെ നിഷ്ഠയുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഈ മനുഷ്യനെന്ന് വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം. കാരണം യേശുതമ്പുരാൻ പറഞ്ഞു, നീ കൽപ്പനകൾ പ്രമാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ആ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം ശ്രേഷ്ഠമായി കരുതിയിരുന്നത്, ഏറ്റവും അധികം വിലമതിച്ചുകൊണ്ടിരുന്നതും അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കാനുള്ള നിത്യജീവനെ കുറിച്ചുള്ള ചിന്തയാണ്. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവൻ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നില്ല. അവരുടെ കാഴ്ചപ്പാട്, തിരുവചനം അനുഷ്ഠിക്കുമ്പോൾ അതിലൂടെ നിത്യജീവൻ ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ അവർ ആത്യന്തികമായ അനുഷ്ഠാനത്തിനപ്പുറമായി ഒരു ആന്തരികവും ആത്മീയവുമായ തലത്തിലുള്ള അനുഷ്ഠാനമായി അനേക ആളുകൾ കണ്ടിരുന്നില്ല. യേശുതമ്പുരാൻ അതുകൊണ്ട് തന്നെയാണ് പരീശന്മാരെയും സാധൂക്കരെയും പല ഉരുവ് നിശിതമായി വിമർശിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ അനുസരിക്കുന്നില്ല, നിങ്ങൾ ചെറുതായി പോലും മറ്റുള്ളവരുടെ ഭാരങ്ങളെ താങ്ങുവാനായിട്ട് ശ്രമിക്കുന്നില്ല, നിങ്ങൾ വെള്ളവേറ്റ ശവക്കല്ലറകളാണ് എന്നൊക്കെ കർത്താവ് പറയുന്നതിന്റെ പിന്തുള്ള അർത്ഥം അവർ കൽപ്പനകളുടെ ആശ്ചര്യമായ അനുസരണത്തെ കുറിച്ചാണ് ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത്. യേശുതമ്പുരാൻ കൽപ്പനകളെ വ്യാഖ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 8 ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ഈ പഴയ നിയമത്തിന് മോശ കൊടുത്ത കൽപ്പനകളുടെ അവസാന 6 കൽപ്പനകളെ പുനരാഖ്യാനം ചെയ്യുന്നുണ്ട്. പുനരാഖ്യാനം ചെയ്യുമ്പോൾ അവിടെ ഓർമ്മിപ്പിക്കുന്നു, കൊല ചെയ്യരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനോ പറയുന്നത് കോപിക്കുന്നവനെല്ലാം പാപം ചെയ്യുന്നു, സഹോദരനെ ഭോഷണെന്ന് വിളിക്കുന്നവൻ കൊല ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വീണ്ടും കാണുന്നുണ്ട്, വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു മോഹത്തോടെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യേശുതമ്പുരാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് അതിന്റെ ആശ്ചര്യമായ അതിന്റെ കർമ്മത്തെ കുറിച്ചല്ല, അതിനേക്കാളപ്പുറം ആ കർമ്മം രൂപം കൊള്ളുന്ന മനസ്സിന്റെ അവസ്ഥയാണ് യേശുതമ്പുരാൻ അതിലൂടെ വെളിപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിത്യജീവൻ അവകാശികൾ സൽഗുണ സമ്പൂർണനാകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ അവൻ ഓർത്തിരിക്കേണ്ടത് കൽപ്പനകളുടെ ആക്ഷരികമായ അനുസരണത്തെക്കാൾ അപ്പുറമായി അത് ആന്തരികമായി ആത്മീയതയുടെ തലങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ നമ്മൾ രൂപം കൊള്ളുകയും അതിനനുസൃതമായി ജീവിതം നയിക്കുകയും ചെയ്യാനായിട്ട് ഇടയാണ്. അതുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കാനുള്ള ആദ്യ പടിയായി യേശുതമ്പുരാൻ പറയുന്നതാണ് ഈ കൽപ്പനകളുടെ അനുസരണം എന്ന് പറയുന്നത്. അത് സൽഗുണ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കാനായിട്ട് ഇടയാകണം. ശ്രമത്താരുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തന്നെ യേശുതമ്പുരാൻ പറയുന്നുണ്ട്, എന്റെ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണനാകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണി. 48-ാമത്തെ വാക്യമാണ്, നിങ്ങളുടെ പിതാവ് സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുക. സൽഗുണ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ് നിത്യജീവനിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. അതുകൊണ്ട് ആക്ഷരികമായ ഒരു കാലമല്ല ആ കാലത്ത്, ആ യുവാവ് ജീവിച്ചിരുന്ന കാലത്ത് അവൻ മനസ്സിലാക്കിയതും അവനെ പഠിപ്പിച്ചതും അവൻ അറിഞ്ഞിരുന്നതും ന്യായപ്രമാണം അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഒരു കർമ്മമായി മാത്രം കണ്ടിട്ട് അതൊരനുഭവമായി കാണാതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് അവൻ നിരാശപ്പെട്ടു പോകേണ്ടതായിട്ട് വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് ഒരു കാര്യം ഈ വേദവാക്യത്തോട് ചേർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ യുവാവ് പറയുന്നുണ്ട്, ഞാൻ ഇത് ബാല്യം മുതലേ അനുഷ്ഠിച്ചു വരുന്നു എന്ന്. ബാല്യം മുതലേ അനുഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ അവന്റെ ആദ്യ പഠന കളരി എന്ന് പറയുന്നതിന്റെ ഭവനമാണ്. അവൻ ബാല്യം മുതലേ അനുഷ്ഠിക്കുന്ന ഒരു കൽപ്പനകൾ അനുഷ്ഠിക്കുന്ന ഒരു ജീവിതചര്യ അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് അവരൊരു അനുഗ്രഹീത കുടുംബത്തിൽ ജീവിച്ച് ജനിച്ചു വളർന്നതുകൊണ്ടാണ്. അവിടെ സ്ഥിരമായി ദൈവത്തിന്റെ കൽപ്പനകളെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും യഹൂദൻ എന്ന നിലയിൽ നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്ന ഒരു നല്ല കുടുംബ അന്തരീക്ഷത്തിൽ വളരുകയും ചെയ്താണ് ആ യുവാവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു താല്പര്യം കടന്നു വരാനായിട്ട് ഇടയായിട്ടുള്ളത്. എന്നാൽ അവൻ നിരാശയിൽ പോകുന്നത് അവന്റെ കാഴ്ചപ്പാടിൽ അവരുടെ പഠിപ്പിക്കൽ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന വ്യതിയാനമാണ്. ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഏതൊരു മനുഷ്യനും സൽഗുണപൂർണതയിൽ വരുവാനും ദൈവ പ്രമാണങ്ങളെ അനുഷ്ഠിച്ച് ജീവിക്കുവാനും അവന് സാധ്യമായി തീരുന്നത് ശരിക്കും ആദ്യമായി അവന്റെ ഭവന അന്തരീക്ഷമാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ വിശകലനം ചെയ്യുമ്പോൾ മനുഷ്യൻ ആരാധനയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നു. ദേവാലയങ്ങളിലും കൂട്ടായ്മകളിലും പ്രസംഗ യോഗങ്ങളിലും അതുപോലെ തന്നെയുള്ള ഉണർവ് യോഗങ്ങളിലും ഒക്കെ സംബന്ധിക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ നഷ്ടബോധങ്ങളോ കുറ്റബോധങ്ങളോ നിരാശകളോ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ആണ് അതിനെല്ലാം കാരണം. പക്ഷേ ഒരു ചിട്ടയായ ജീവിതം ഇന്നത്തെ പുതിയ തലമുറയിലുള്ള സുവിശേഷങ്ങളിൽ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ചിട്ടയായ ജീവിതം സൽഗുണ പൂർണ്ണതയിലേക്ക് വളരാൻ നമ്മുടെ പ്രശ്നങ്ങളായാലും പ്രതികൂലതകളായാലും പ്രതിബന്ധങ്ങളായാലും ഒക്കെ തരണം ചെയ്യാനുള്ള ആദ്യപടി നമ്മുടെ ഭവനങ്ങളിലുള്ള ചിട്ടയായ ജീവിതമാണ്. അവിടെയാണ് ഒരു കുഞ്ഞ്, ഒരു ജനിച്ചു വളരുന്ന ഏതൊരു വ്യക്തിയും ആദ്യ പാഠങ്ങളെല്ലാം അഭ്യസിക്കുന്നത്. നാം ഉച്ചരിക്കുന്ന ഭാഷാ ശൈലികൾ, വാക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ നടപ്പുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതൊക്കെ തന്നെ പുതിയ തലമുറകൾ കണ്ടുപഠിക്കുന്നു. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെയധികം അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ ദൈവകൽപ്പനകളെ പ്രമാണിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത വളർത്തിയെടുക്കുന്നെങ്കിൽ മാത്രമേ ഈ ഇങ്ങനെയുള്ള ഒരു താല്പര്യത്തിലേക്ക് സമൂഹത്തെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ വളരെ. എന്നാൽ ആധുനിക തലമുറയിലേക്ക് വന്നപ്പോൾ ആ താല്പര്യങ്ങളിലെല്ലാം വ്യതിവലിച്ചിട്ട് അവർ സ്വന്തമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഭൗതികമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള അഭ്യസനങ്ങളായി നമ്മുടെ ജീവിതത്തിന്റെ ഗതികളൊക്കെ മാറുകയാണ്. പഠിക്കാതിരുന്നാൽ നമുക്ക് കുറ്റം പറയും, അതുപോലെ തന്നെ അസൈൻമെന്റുകൾ ചെയ്യാതിരുന്നാൽ നമ്മൾ കുറ്റം പറയും, ഹോംവർക്കുകൾ ചെയ്യാതിരുന്നാൽ നമ്മൾ അവരെ സാധിക്കും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും വേദവചനം പഠിക്കുന്നതിനോ ധ്യാനിക്കുന്നതിനോ അല്ലെങ്കിൽ ഭവനത്തിലുള്ള പ്രാർത്ഥനകളിൽ സംബന്ധിക്കാതിരിക്കുമ്പോഴോ നാം അതിനെ ഒന്നും ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊന്നും അത്യാവശ്യമുള്ളതല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ, അതിൽ ഒഴിവാകാനായിട്ട് ഇടയായിത്തീരും എന്ന് നാം ഓർത്തിരിക്കണം. അതുകൊണ്ട് ഏറ്റവും പ്രഥമമായി നമ്മുടെ ഭവനങ്ങളിൽ ബാല്യം മുതലേ ഈ യുവാവ് ദൈവകൽപ്പനകളെ പ്രമാണിക്കുവാനുള്ള ശീലം അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്, നിയമസംഹിതകൾ അനുവർത്തിക്കുവാനുള്ള ഒരു ശീലം ഉണ്ടായത്, അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും ഒക്കെ അവൻ നിർവഹിക്കാൻ പഠിച്ചത് അവന്റെ ഭവന അന്തരീക്ഷത്തിൽ നിന്നാണ്. അതുകൊണ്ട് അവന്റെ കുടുംബത്തെ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്, അവരെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം യഹൂദ പാരമ്പര്യത്തിൽ അത് കൃത്യമായി പാലിക്കുന്ന ഒരു അനുഗ്രഹീത കുടുംബ ജീവിതത്തിൽ അവർക്ക് വളരാനായിട്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരുന്നത് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ്. നമ്മുടെ ഭവനങ്ങളിൽ വളരുന്നത് പ്രാർത്ഥനയുള്ള, നിഷ്ഠയുള്ള, അനുഷ്ഠാനങ്ങളുള്ള, ദൈവബോധമുള്ള, നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ചിന്തകളിലും വാക്കുകളിലും എല്ലാം ദൈവ സാന്നിധ്യ ബോധത്തോടെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ജീവിതഗതി നമ്മുടെ ഭവന അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നെങ്കിലേ ഒരു പുതിയ തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഈ യുവാവിന് ലഭിച്ച ഒരു അനുഗ്രഹമാണ് അവന്റെ ഭവനം. നമ്മുടെ ഭവനങ്ങളും നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി മാറാനായിട്ട് മാതാപിതാക്കൾ എന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ആഹാരം ഭൗമികമായ ഭൗതികമായ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമല്ല, അവരുടെ മനസ്സിനും ആത്മാവിനും ചേരുന്ന ആഹാരം അവർക്ക് കൊടുക്കാനായിട്ട് ഇടയായിട്ട്. യേശുദമ്പുരാൻ പറയുന്നുണ്ട്, തന്റെ ശിഷ്യന്മാർ പുറകെ വരുന്നവരെ നോക്കിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ പുറകെ വരുന്ന അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. നമ്മൾ പലരും ഇന്നും യേശുദമ്പുരാനെ അനുധാവനം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭൗതികമായ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പും നമ്മുടെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്കും വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനപ്പുറമായി ഒരു ക്രമമായ ചിട്ടയായ ദൈവോചിതമായ ദൈവത്തെ ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ തലമുറകളെയെല്ലാം ജീവിതത്തിൽ നിരാശയിൽ നിന്ന് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. നല്ല ദൈവബോധമുള്ള തലമുറയായി നമുക്ക് വളർത്താനായിട്ട് ഇടയായിച്ചു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ അവൻ വളർന്നതും അവൻ ജീവിച്ചതുമായ സമൂഹത്തിലുള്ള ഒരു വ്യവസ്ഥിതിയായിരുന്നു കൽപ്പനകളെ ആക്ഷരികമായി മാത്രം അനുഷ്ഠിക്കുക എന്നുള്ളത്. എന്നാൽ അതിനൊക്കെ അപ്പുറമായി അത് ഒരു ആത്മാവിന്റെ തലങ്ങളിൽ അത് അനുഷ്ഠിക്കുവാനായിട്ട് ഇടയാകണം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്താ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എന്നിലും പ്രത്യാശ വയ്ക്കുക എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അനേക ആളുകളുടെ ജീവിതത്തിൽ അവർ വളരുന്നുണ്ട്, അവർക്ക് ജീവിതത്തിൽ നിലനിൽപ്പുണ്ടെന്നൊക്കെ തോന്നിയാലും ആത്മാവിന്റെ ഞരക്കം ഇന്ന് അനേക ഹൃദയങ്ങളിലുണ്ട്. ആത്മാവ് ഞരങ്ങി നിലവിളിക്കുകയാണ്, വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുകയാണ്. ഈ ആത്മാവിനെ ഉച്ചരിക്കുവാനുള്ള തലങ്ങളെ കുറിച്ച് നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരണം. കുടുംബ അന്തരീക്ഷത്തിൽ ആത്മപ്രബോധനമുള്ള ആത്മബോധമുള്ളവരായി വളരാനായിട്ട് ഇടയായിത്തീരണം. യേശുദമ്പുരാന്റെ ജീവിതം തന്നെ നാം പരിശോധിച്ചാൽ അറിയാം, യേശുദമ്പുരാൻ പോകുന്നതെല്ലാം ആത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരണമാണ്. അവനെ പരീക്ഷിക്കപ്പെടുവാൻ അനന്തരം യേശുദമ്പുരാനെ മർക്കോസിനുശേഷം അധ്യായത്തിൽ നമ്മൾ വായിക്കും, അവൻ അനന്തരം പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് ആത്മാവ് അവനെ കൊണ്ടുപോയി. മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ പരീക്ഷണത്തിന് കൊണ്ടുപോകുന്നതും ആത്മാവാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം വീണ്ടും നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ശിമ്യോൻ എന്ന് പറഞ്ഞ പുരോഹിതൻ ദേവാലയത്തിൽ യേശുദമ്പുരാനെ കണ്ടിട്ട്, രക്ഷകനെ കണ്ടിട്ട് മാത്രമേ ഈ ലോകത്തിന് കടന്നു പോകുകയുള്ളൂ എന്നുള്ള ഒരു നിറവോടെ ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ യേശുദമ്പുരാനെ കൊണ്ട് എട്ടാം ദിവസം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ അവൻ ആത്മപ്രേരിതനായി ദേവാലയത്തിൽ വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ശിമ്യോൻ. എന്നിട്ടാട്ട് കുഞ്ഞിനെ എടുത്ത് ദൈവസന്നിധി കൈഹരങ്ങളിൽ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ആത്മശക്തിയോടെ അവിടേക്ക് ഒരു ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വരാം. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടത്തി എന്ന്. അതുകൊണ്ട് നമ്മെ നയിക്കുന്നതും നടത്തുന്നതും എന്താണ്? കേവലം ബാഹ്യമായ ചില സ്വാധീനങ്ങളും ബാഹ്യമായ ശക്തികളും ബാഹ്യമായ പ്രേരണകളുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് പറ്റുന്നു എന്ന് നാം തിരുത്തപ്പെടേണ്ടതാണ് എന്നും നമ്മൾ തിരിച്ചറിയാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിനെന്നിലുള്ള പ്രചോദനം എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടപ്പാനായിട്ട് എന്നെ പ്രേരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ബാഹ്യമായ അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരിയായി അതിന്റെ തലങ്ങളിൽ അത് അത്യാവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ആത്മാവിന്റെ പ്രേരണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകാനായിട്ട് ഇടയാകണം. ആത്മാവിന്റെ നിറവ് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. അങ്ങനെ ആത്മപ്രകാരം ജീവിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ നമ്മുടെ ജീവിതം സൽഗുണ സമ്പൂർണതയിലേക്ക് വളർത്തുവാൻ നമുക്ക് സാധിക്കും. യേശുദമ്പുരാനോട് നിത്യജീവനാണ് ചോദിച്ചത്, പക്ഷേ കർത്താവ് ഉത്തരം പറയുന്നത് സൽഗുണ സമ്പൂർണനാകാനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിത്യജീവൻ എന്നുള്ളത് ദൈവം ആർക്കു വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവോ അവർക്കാണ് നൽകുക. ആ വാഗ്ദത്തം പ്രാപിക്കാൻ തക്കവണ്ണം നാം സൽഗുണപൂർണതയിൽ വളരേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ വരുന്നത്. തിരുത്തി തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, യേശുദമ്പുരാൻ അവനോട് പറഞ്ഞു, നീ വിറ്റിട്ട് സകലവും വിറ്റിട്ട് എന്റെ പിന്നാലെ വരാനായിട്ട് പറഞ്ഞു. അവൻ ഭൂമിയിലേറെ നിക്ഷേപമുള്ളവനായിരുന്നു, എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം അവന് കുറവായിരുന്നു. സ്വർഗ നിക്ഷേപം സ്വരൂപിക്കുവാൻ അവന് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവൻ നിരാശനായി പോയത്. ലൗകിക സമ്പത്ത് ഒരിക്കലും വേദപുസ്തകം അതിനെതിരല്ല. വേദപുസ്തകം ലൗകിക സമ്പത്തുള്ളവരെ പലരെയും നല്ല മനുഷ്യരായി പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് നാം കാണുന്നത് അബ്രഹാം പിതാവാണ്. ഏറെ സമ്പത്തുള്ളവനായിരുന്നു അബ്രഹാം എന്ന് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോഴേ കാണാനായിട്ട് സാധിക്കും. കേവലം ലഭിച്ച മൊട്ടക്കുന്നുകളൊക്കെ ആണെങ്കിലും അതൊക്കെ സമ്പൽ സമൃദ്ധമായി തീരുവാനും അനുഗ്രഹിതനായി തീരുവാനും സമ്പത്ത് വളരെ വർദ്ധിച്ചതിനുമായി. പക്ഷേ നാം ഇന്നും പ്രാർത്ഥിക്കുന്നു അബ്രഹാമിന്റെ മടിയിൽ ഞങ്ങളെ വസിപ്പിക്കണമേ എന്ന. അതുപോലെ നാം കാണുന്നതാണ് നീതിമാനായ ഇയ്യോബ്. ഇയ്യോബ് വളരെയേറെ സമ്പത്തുള്ളവനായിരുന്നു. അവനെ ദൈവം നീതിമാനായി കണക്കിട്ടി. അവനെ നീതിമാനായ ഒരു മനുഷ്യൻ, ആ തലമുറയിലെ ഒരു നീതിമാനായിരുന്നു എന്ന് ദൈവം കണക്കിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് സമ്പത്തുകളും ഉയർച്ചകൾ, ഈ ലോകത്തിലെ ഉയർച്ചകൾ ഒന്നും ഒരു മനുഷ്യനെയും ദൈവസന്നിധിയിൽ അകറ്റുന്നതല്ല. പക്ഷേ നമ്മുടെ അതിനോടുള്ള മനോഭാവവും അതിനോടുള്ള നമ്മുടെ സമീപനവുമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നത് എനിക്ക് ചേരുന്നവനല്ല എന്ന് പറയുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ ഒരു ആൾ സ്നേഹിക്കുന്നത് അപ്പനെയും അമ്മയാണ് സാധാരണ നിലയിൽ ഒരു കുഞ്ഞ്. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ, അതിനേക്കാൾ അപ്പുറമായി ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് വളരുവാൻ കഴിയുമെങ്കിൽ എല്ലാ സ്നേഹങ്ങളും എല്ലാ ബന്ധങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും ഈ ലോകത്തിലെ ഭൗതികമായ വളർച്ചകളും ഉയർച്ചകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായിട്ട് രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിരാശയോടെ പോവുകയാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, അന്നത്തെ പഠന രീതികൾ കേവലം ആക്ഷരികമായ അനുഷ്ഠാനം മാത്രമാണ് നിത്യജീവന്റെ ഇതിലേക്കുള്ള ചിന്തയെന്ന് അവനെ ഭരിച്ചതുകൊണ്ടാണ് അവൻ അവിടെ നിരാശയിൽ പോകുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയിൽ വളർന്നു വരുന്നവർ കേവലം ആക്ഷരികമായ അനുഷ്ഠാനങ്ങളിലല്ല, അത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറമായി ആത്മാവിന്റെ പുതുക്കവും ആത്മാവിന്റെ ഒരുക്കവും ആത്മാവിന്റെ അനുസരണവും ആത്മാവിനെ അനുസരിച്ചുള്ള നടപ്പും ജീവിതത്തിൽ പ്രാപ്യമാക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മെ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകാൻ കഴിയാതെ പോകുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അനേക ആളുകൾ അവരുടെ ജീവിത സമീപ അവസാന സമയത്തേക്ക് വരുമ്പോൾ അനേക ആളുകൾ നിരാശയിലാണ്. ചിലരൊക്കെ പറയാറുണ്ട്, അയ്യോ ഞാൻ ജീവിക്കാൻ മറന്നുപോയി എന്ന്. ജീവിക്കാൻ മറന്നുപോയി എന്ന് ചിന്തിക്കുകയാണ്. അവര് ആർക്കൊക്കെയോ വേണ്ടി ലോകത്ത് ജീവിച്ചു, പക്ഷേ അവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി നാം ജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടെന്നല്ല, മറ്റുള്ളവരെ കരുതേണ്ടെന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ട മാർഗങ്ങൾ തെളിച്ചു കൊടുക്കണം എന്ന് കൊടുക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അനപ്പുറമായി നമ്മുടെ ജീവിതത്തെ കരുതാനായിട്ടിടയാം. ഇന്ന് നീ മരിച്ചാൽ എന്നു പോകുമെന്ന പാട്ട് നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നതാണ്. യേശു തമ്പുരാൻ ധനവാനായ ഒരു മനുഷ്യനോട് പറയുന്നുണ്ട്, മൂട ഈ രാത്രിയിൽ നിന്റെ ആത്മാവിന് ചോദിച്ചാൽ നിന്റെ ആത്മാ നീ എന്റെ ഏതവസ്ഥയിലായിത്തീരും എന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ള ഒരു കരുതൽ, നിത്യജീവനെ പ്രാപിക്കാനുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ പ്രാപ്യമാക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ വേദവാക്യം പഠിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ, പുതിയ തലമുറകൾക്കൊക്കെ, വരുന്ന വളർന്നു വരുന്ന തലമുറയ്ക്കൊക്കെ അനുഗ്രഹത്തിന് നിദാനമായി തീരുന്ന നല്ല നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും നല്ല ആത്മീയ ജീവിതവും നല്ല സൗമ്യമായ പെരുമാറ്റങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമായ വളർച്ചകളൊക്കെ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ വളർത്തുകയും ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നത് ഒരു ബാഹ്യമായ തലങ്ങളിലല്ല, അതിനേക്കാൾ അപ്പുറമായി ആത്മാവിന്റെ നിറവോടും ആത്മാവിന്റെ അനുഭവത്തോടും അവയെ അനുഷ്ഠിച്ചുകൊണ്ട് സൽഗുണ സമ്പൂർണതയിലേക്ക് വളരുവാനും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യജീവനെ അവകാശിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ദൈവവചനം അനുഷ്ഠിച്ച് ദൈവ കർത്താവിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ച് ദൈവത്തിലുള്ള സമസ്തമായ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യജീവനെ അവകാശമാക്കാനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ ഈ യുവാവ് നമ്മെ പഠിപ്പിക്കുന്നു, നിരാശയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാന അനുഭവം. അതുകൊണ്ട് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വളരുവാനുള്ള ഒരു ഉൾക്കാഴ്ചയായി ഈ വേദവാക്യം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് രാജേഷ് അച്ഛൻ, ഈ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദ്യരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
പത്തൊമ്പതാമത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നിരന്തരം, പ്രത്യേകിച്ച് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മൾ ആരാധന വിശുദ്ധ കുർബാനയിൽ ആരാധനാ മധ്യയെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വളരെ അനുഗ്രഹിതമായ, പ്രത്യേകിച്ച് കാലാനുസൃതകാലത്തിന് അനുസൃതമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ ആശയമാണ് ശ്രീ അച്ഛൻ നിന്നും കേൾക്കുവാൻ നമുക്കിടയാക്കി തീർക്കുന്നത്. വളരെ അനുഗ്രഹിതമായ ഒരു ധ്യാനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദിവസത്തിലേക്ക് അടുത്തു വന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വന്നുപോയ, പലപ്പോഴും ഈ വിഷയത്തെ പറ്റി പല അച്ഛന്മാർ പ്രസംഗിക്കുമ്പോഴും ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്തെ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടാണ് പലപ്പോഴും വിശദാംശങ്ങൾക്ക് വിധേയമാക്കാറുള്ളത്. കാരണം അനുഗ്രഹത്തിന് വന്നിട്ട് നിരാശയായി പോകുന്ന ഒരു മനുഷ്യന്റെ ഗതികെട്ട ജീവിതാനുഭവങ്ങളെ പറ്റി. എന്നാൽ ആ ഗതികെട്ട ജീവിതാനുഭവങ്ങൾക്ക് അപ്പുറമായി അയാളുടെ ചില നന്മയുടെ നല്ല ഫലങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അച്ഛൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയും ചെയ്തു. അതായത് ഏതൊരു മനുഷ്യനും അനുധാനം ചെയ്യാവുന്ന നന്മയുടെ നല്ല വശങ്ങൾ ജീവിതത്തിൽ പ്രാപ്തമാക്കിയിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോഴ് ഈ മനുഷ്യൻ പോയതിനേക്കാൾ കൂടുതൽ നിരാശയോടെ നമുക്ക് പോകേണ്ടി വരുന്നത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് അച്ഛനെ പ്രസംഗിച്ചപ്പോഴാണ് മനസ്സിൽ തോന്നിയത്. ഇത്രയും നല്ലത് ചെയ്തൊരു മനുഷ്യന്റെ ഇത്രയും യാതൊരു മടിയും കൂടാതെ ചെറുപ്പകാലം മുതലേ നിയമങ്ങൾ അനുഷ്ഠിച്ച് പാലിച്ച് ദൈവ ക്രിസ്തുവിന്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുകയും ആ അവ പറഞ്ഞതൊക്കെ ക്രിസ്തു അംഗീകരിച്ചു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവനുള്ള സാധ്യത ചേർത്ത് ചിന്തിക്കുമ്പോൾ അവന്റെ ജീവിതം കട്ടപ്പുറത്താണ്. ഇതൊന്നും ചെയ്യാത്ത നമ്മുടെ അവസ്ഥ എന്തുമായിരിക്കും? അവരെ ചിന്തിക്കേണ്ട ഒരു ആശയം തന്നെയാണ്. ഇതെല്ലാം ചെയ്തൊരു മനുഷ്യനും അവിടെ കർത്താവിന് അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ പട്ടകം സൂചിക്കുഴിയുടെ ഉള്ളിൽ കൂടി കിടക്കുന്നത് എളുപ്പം. പട്ടകം സൂചിക്കുഴിയുടെ അടയിൽ കൂടി കിടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് പക്ഷെ വേറെ അർത്ഥത്തിലും പറയുന്നുണ്ട്. ഞാൻ സമയം കളയുന്നില്ല എന്ന് പറഞ്ഞ് അത് വലിയ ഒരു ക്ലേശം നിറഞ്ഞൊരു സംഗതിയാണ് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പം ഇത്രയും നന്മ ജീവിതം ചെയ്തൊരു മനുഷ്യന്റെ അവസാനം ഗതി ഇതാണ്. അപ്പോൾ തുടക്കവും ഒടുക്കവും ഒന്നും പറയത്തക്ക നന്മകളൊന്നും പറയുക ചെയ്യാത്ത എന്റെ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇനി ഒട്ടകം സൂചിക്കുഴിയുടെ എന്ന് പറയുന്നതല്ലാത്ത ഇനി അതിനേക്കാൾ ഗതികെട്ട വലുതെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അല്ലേ, ഒട്ടകത്തേക്കാൾ വലിയ ആനയോ എങ്കിൽ അതിനും വലിയ സംഭവമൊക്കെ സൂചിക്കുഴിക്കോൾ പോകുന്ന അവരുടെ കൂടെ കടന്നുപോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇത് തന്നെയാണെങ്കിലും കാലഘട്ടത്തിന് അനുസൃതമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആഴമായ ആശയമാണ് ഈ അച്ഛൻ നിന്നും കേൾക്കാൻ ഇടയാക്കി തീർക്കുന്നത്. ഈ ചിന്തകളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ, പ്രത്യേകിച്ച് ഈ ലോകത്തിലെ ജീവിതമല്ല അതിനപ്പുറമുള്ള ജീവിതത്തിന്റെ ഒരുക്ക കാലഘട്ടമാണ് ഈ ജീവിതം എന്നുള്ള ബോധ്യം, ജനത്തോടുള്ള ആ കൃത്യം, ലോകത്തോടുള്ള താല്പര്യവും ഭൗതിക സുഖങ്ങളിലുള്ള ആകർഷണമൊക്കെ ഒന്ന് കുറയാൻ നമുക്കിടയാകണം. എനിക്കും നിങ്ങൾക്കൊക്കെ ഇടയാകണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചിന്ത ആ ഒരു ചിന്തയിലേക്ക് വളരുവാൻ നമ്മളെ കൂടുതൽ ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വളരെ അനുഗ്രഹീതമായ ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ റോയച്ചനോടുള്ള ഫിലിപ്പാത്തിയച്ചനോടുള്ള സ്നേഹം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നാമധേയത്തിൽ അറിയിക്കുന്നു. തുടർന്നും ശ്രീപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം പ്രാർത്ഥനയൊക്കെ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായി വിനയത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ് ഇപ്പോഴ് ആരാധന ഗീതങ്ങളിലെ അനുതാപ ഗീതം മൂന്നാല് ഈരടികൾ പാടും. അതിനുശേഷം നമ്മൾ പേരുകൾ വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുന്നതായിരിക്കും.
അതിന്റെ ആദ്യത്തെ നാലഞ്ച് ലൈന് അപ്രേമിന്റെ അനുതാപ കീർത്തനങ്ങളിലെ ആദ്യത്തെ നാലഞ്ച് ഭർത്താവേ
മധ്യസ്ഥാർത്ഥനയ്ക്കുള്ള പേരുകളെ ഈ സമയത്ത് വായിക്കുന്നത്. നമ്മൾ ദിനത്തിൽ ഓർക്കാറുള്ള എല്ലാ പേരുകളും ഞാൻ വീണ്ടും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് പലരുടെ ലിസ്റ്റിലുണ്ട് എങ്കിലും പ്രത്യേകമായിട്ട് ഓർക്കാനായിട്ടുള്ളത് നമ്മുടെ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചിരുന്ന കുഞ്ഞമ്മയാന്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കൂട്ടമേലും സ്ഥിരം വരുന്നതാണ്. അതുപോലെ ലിസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സർജറി കഴിഞ്ഞ ഒരു സഹോദരി സ്ത്രീ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് സുഖം പ്രാപിച്ചിരുന്നു. അവരെ ഓർക്കാം. ലില്ലി കുട്ടിജോളിനെ ഓർക്കാം. ഗീത എസിനെ ഓർക്കാം. ഷൈജയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജിബോയി ഓർത്ത് പ്രാർത്ഥിക്കാം. വിനീത അലക്ഷാമിനെ ഓർക്കാം. അതുപോലെ തന്നെ സോജനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അലിസ് ജോസഫിനെ ഓർക്കാം. ഓമനാശാന്തി ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഓർക്കാം. ഞാൻ കഴിഞ്ഞ ദിനങ്ങളായി പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ള അനേക ആളുകൾ ഒരുപാട് സൗഖ്യം പ്രാപിച്ചു വരുന്നതായിട്ട് അറിയുന്നുണ്ട്. എവരുടെ പേരുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആർക്കെങ്കിലും വീണ്ടും ആ പേരുകൾ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഫോണിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കത്, അല്ലെങ്കിൽ എന്റെയോ ഐസക്കച്ചന്റെയോ മാമനച്ചന്റെയോ മനോജിന്റെയോ ആരുടെയെങ്കിലും ഫോണുകളിൽ വിളിച്ച് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ആ പേരുകൾ വീണ്ടും ഓർക്കാവുന്നതാണ്. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാമനച്ചന്റെ ആരുടെ പേരുകൾ പ്രത്യേകിച്ച് ഓർക്കാറുണ്ടോ സാർ?
ഇല്ല
ഇല്ല. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ചെറുത്തറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ധന്യവാർന്നി പ്രഭാതം ഞങ്ങൾക്ക് ഒരുക്കുന്ന കൃതയാൾക്ക് സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്നിടത്ത് അങ്ങുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളെ അടയ്ക്കുമ്പോൾ, ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ തുറക്കുമ്പോൾ ആ സാന്നിധ്യം, ആ പർഫെ അറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തൊടണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ സ്പർശനം അനുഭവിക്കാൻ ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് ശ്രീശിഷ്യന്മാർക്ക് കൊടുത്ത ഉറപ്പാണല്ലോ ഞങ്ങളെ ഓരോ നിമിഷവും ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് ശിഷ്യന്മാർക്ക് മാത്രമല്ല, ഹൃദയങ്ങളെ കുടുംബത്തിലേക്ക് ഉയർത്തുന്ന ഓരോ മക്കൾക്കും ആ സാന്നിധ്യബോധം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. എങ്കിലും ഈ ലോകം രോഗത്തിന്റെ രൂപത്തിലും പ്രതിബന്ധങ്ങളുടെ രൂപത്തിലും തടസ്സങ്ങളുടെ രൂപത്തിലും പലതരത്തിലുള്ള മാനസിക ക്ലേശങ്ങളുടെ രൂപത്തിലും പ്രലോഭനങ്ങളുടെ മധ്യത്തിലും ഞങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ, ആ വചനത്തിന്റെ നന്മ അറിയാതെ അങ്ങേ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങയോട് ചേർത്ത് പിടിക്കുന്ന കോണം അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഉറപ്പും ഭക്തിയിൽ സ്ഥിരതയുള്ളവരാ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഉപാധി ദാവീദ് രാജാവ് കരഞ്ഞു വീണ് പ്രാർത്ഥിച്ചല്ലോ, ദൈവമേ വെടുപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ, നിന്റെ തിരുമനം തള്ളിക്കളയരുത്, അങ്ങയുടെ വിശുദ്ധാത്മാവിനെ ഇതിന് വിളിക്കുന്നവരുത്. ദൈവമേ എങ്ങും ആ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുന്ന ജീവിതത്തിന്റെ പതിവസാനം പറയും ആ ആത്മാവിന് വിലയേറിയതായി കാണുന്ന വിശ്വാസികളായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വേദനയിലും നൊമ്പരത്തിലിരിക്കുന്നവർക്കൊക്കെ അവിടുന്ന് ആശ്വാസം നൽകണമേ. ആരുമില്ല, വൈദ്യന്മാര് പോലുമില്ല, ഔഷധങ്ങൾ പോലുമില്ല എന്നെ സഹായിക്കാനുള്ള ചിന്തയിലേക്ക് നിരാശയിലേക്ക് കൂപ്പുകൂട്ടുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന സ്വരം കേട്ടുകൊണ്ട് അവയൊക്കെ മറന്ന് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേര് പറഞ്ഞവരെയും ഞങ്ങളുടെ ഓർമ്മയിലുള്ളവരെയും അല്ലെങ്കിൽ ഞങ്ങൾ അറിയാതെ പോയിട്ടുള്ളവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ നാമം ഉയരത്തക്കത്തക്കവണ്ണം അവരുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ സാധ്യത, അനശ്വരമായ സാധ്യതയായി അങ്ങ് നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെ എല്ലാം രൂപ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിന്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും ശാരീരിക ക്ലേശങ്ങളിലും കഴിയുന്ന എല്ലാവരെയും തമ്പുരാനക്കാരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓരോരുത്തരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കും. വിവാഹം പ്രായം കഴിഞ്ഞിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ ക്ലേശിക്കുന്നവരെയും ഓർക്കുന്നു. ദാരിദ്ര്യം മൂലം അറിയുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാശ്രമത്തെ നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. സേവനം ചെയ്യുന്നവരെ പ്രത്യേക രൂപ സമർപ്പിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർക്കുന്നു. ദൈവമേ ദൈവഭയമുള്ള ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഭരണകർത്താക്കളെ അവർ ഉയർത്തണമേ. പ്രത്യേകിച്ച് തീവ്രവാദം മൂലം, പ്രകൃതിക്ഷോഭം മൂലം പീഡിപ്പിക്കുന്നവരെയൊക്കെ, പ്രയാസപ്പെടുന്നവരെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടമേ വാഴ്ച അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും രൂപ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നല്ലൊരു ചിന്ത പകർന്ന് ഈ പ്രാർത്ഥനയുടെ ഭാഗമായി തീർന്ന പ്രിയപ്പെട്ട റോയേഷനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. സുഹൃത്തിന്റെ ഇടവകയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇതിന് ഓരോ കൂട്ടായ്മയും ഞങ്ങളെ വിശുദ്ധരാക്കി തീർക്കണമേ. ഞങ്ങളെ കൂടുതൽ നന്മയുള്ളവരായി വളർത്തണമേ. ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് നന്മയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലഭ്യമായ നിത്യജീവൻ കൈവിട്ട് കളയാതെ അതിന്റെ മഹത്വം കൂടുതൽ കണ്ടെത്തുവാൻ ഒരുക്കമുള്ള വിശ്വാസികളെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ അല്പമധികമായ നേതൃത്വം നൽകുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോയവർക്ക് സ്വർഗവും സ്ലേബിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും തുതിച്ചു പോകുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിസ്ഥിതിയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്തുപ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളോടുകൂടി അവരുടെ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തോടുകൂടിയും നമ്മുടെ സഭയോടും നാല് പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട റോയിയച്ചനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹം നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടത്തിയ മതി മാമന, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡിസി വരിച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാണ് എല്ലാ വൈദികരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ രോഗികളെയും ഒക്കെ വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിന്റെ അസിസ്റ്റന്റ് ജോലിയാളത്തിൽ പെട്ട മനോജ്, ബൈബിൾ വാച്ച് ജോളിയാണ്ടി, അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. ദൈവം നമ്പരാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.